ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ദൈവാസന്നിധിയിൽ അടുത്ത് വരുവാൻ തക്കവണ്ണം ഒരവസരം കൂടെ ലഭ്യമായിരിക്കുന്ന വലിയ കൃപയോർത്ത് സ്തോത്രം കരയേറ്റാം. നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പുതുക്കം പ്രാപിച്ച് കർത്താവിനോടുകൂടെ ആ ക്രൂശിലേക്കുള്ളതായ യാത്രയിലേക്ക് നാം പ്രവേശിക്കുവാനൊരുങ്ങുകയാണ്. അടുത്ത ഞായറാഴ്ച നമ്മൾ ഹോശാന ഞായറായി കൊണ്ടാടുന്നു. തുടർന്നുള്ളതായ ദിനങ്ങൾ കർത്താവിനോടുകൂടെ ക്രൂശിൻ്റെ യാത്രയിൽ നമ്മളാകുന്ന ദിനങ്ങളാണ്. ഈ നാളുകളിൽ നമ്മൾ ധ്യാനിക്കുന്നതായ ഭാഗങ്ങളൊക്കെയും കർത്താവ് നൽകുന്നതായ സൗഖ്യദായകമായ അനുഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുക മാത്രമല്ല, വിശ്വാസത്തിൽ എത്രമാത്രം ഉറച്ചു നിൽക്കേണ്ടുന്നത് ആവശ്യമാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ളതായ പ്രവേശനത്തിന് മുമ്പായി, ജസ്റ്റ് ബിഫോർ ദ ട്രയംഫൽ എൻട്രി, നമ്മൾ കാണുന്നതായ വിശ്വാസത്തിൻ്റെ ഒരു ഉറപ്പ്, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മെ ശക്തീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ നാളുകളിൽ ചിന്തയ്ക്ക് ആധാരമാക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായ വേദഭാഗവും അത്തരത്തിൽ നമ്മെ രൂപപ്പെടുത്തുന്നതായ ഒരു വേദഭാഗം ആകുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46-52 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ചു കേട്ടത്. ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ് മാർക്ക് chapter 10 verse 46-52. ഐ വുഡ് ലൈക്ക് ടു റീഡ് ദ വേഴ്സ് 48. മിണ്ടാതെയിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ്പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ച് പറഞ്ഞു. നമ്മൾ വളരെയധികം ഫെമിലിയർ ആയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് എന്ന് പറയുമ്പോൾ, എല്ലാ വർഷവും നമ്മൾ ഈ വേദഭാഗം ധ്യാനിക്കുകയും ഈ വേദഭാഗത്തിൽ നിന്നുള്ളതായ ഉൾക്കാഴ്ചകൾ നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. വിശ്വാസവും ദർശനവും, ഫെയ്ത്ത് ആൻഡ് വിഷൻ, ഈ രണ്ട് ചിന്തകളാണ് നമുക്ക് ഈ ഭാഗം നൽകി തരുന്നത്. എങ്ങനെയാണ് വിശ്വാസത്തിൽ വളരുവാൻ സാധിക്കുന്നത്, അത് ദർശനമുള്ളപ്പോൾ ആകുന്നു എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിതൗട്ട് വിഷൻ വി കനോട്ട് ബിൽഡ് ദ ഫെയ്ത്ത് ഇൻ അവേഴ്സൽസ്. അതാണ് ഈ കുരുടനായ മനുഷ്യൻ്റെ കഥ വ്യക്തമാക്കുന്നത്. അഡ്രസ്സില്ലാത്തതായ ഒരു മനുഷ്യൻ, പേരില്ലാത്തതായ ഒരു മനുഷ്യൻ, അവനെക്കുറിച്ച് പറയുന്നു എന്താണ്, തിമായിയുടെ മകൻ. ബർത്തിമായി എന്നുള്ളത് അവൻ്റെ പേരല്ല, തിമായിയുടെ മകൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. തിമായിയുടെ മകൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെങ്കിൽ കൂടുതൽ അവനെക്കുറിച്ചുള്ളതായ അറിവുകളില്ലാത്തതായ ഒരു പശ്ചാത്തലം നമ്മൾ കാണുമ്പോൾ അവിടെ അവൻ്റെ ഉൾക്കാഴ്ച വളരെ പ്രസ്താവ്യമായി നമ്മൾക്ക് കാണുകയാണ്. അവൻ്റെ ഉള്ളിലുള്ളതായ ദർശനം, അതവനെ കൂടുതൽ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതായി നമ്മളവിടെ ആ ഭാഗത്തിലൂടെ മനസ്സിലാക്കുന്നു. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദർശനമുള്ളവരാണ്. വി ഓൾ ഹാവ് വിഷൻ അബൌട്ട് അവർ ഓൺ ലൈഫ്. എന്നാൽ അത് പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്നതായിട്ടുള്ള ക്രമീകരണങ്ങളും നടപടികളും ഒക്കെ വളരെയാണ്. എന്നാൽ ഈ കുരുടനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് ചോദിക്കുന്നതായ ചോദ്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആത്മീകമായിട്ടുള്ള ദർശനം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. ഹൗ ഈസ് അവർ സ്പിരിച്വൽ വിഷൻ? കാരണം നമ്മളുടെ ജീവിതത്തെ, നമ്മളുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയെ കൂടുതൽ വളർത്തുവാനായിട്ട് സഹായകരമായി തീരുന്നത് ആത്മീകമായിട്ടുള്ള ദർശനത്തിനാകുന്നു എന്ന് ഈ മനുഷ്യൻ നമ്മെ വിളിച്ച് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ പലരും അവനോട് ശാസിച്ചിട്ട് മിണ്ടാതെ ഇരിക്കുവാൻ കൽപ്പിച്ചിട്ടും അവൻ എന്ത് ചെയ്യുകയാണ്? അവൻ ഉറക്കെ നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര യേശുവെ എന്നോട് കരുണ തോന്നണമേ, ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ എന്നവൻ വീണ്ടും വീണ്ടും നിലവിളിക്കുകയാണ്. അവൻ്റെ ശബ്ദം ക്രിസ്തു കേൾക്കണം, അവൻ്റെ ശബ്ദം ക്രിസ്തു കേൾക്കും എന്നുള്ളതായ ഒരു ഉറച്ച ബോധ്യത്തോടുകൂടെയാണ് അവൻ നിലവിളിക്കുന്നത്. ക്രിസ്തു കേൾക്കുവാൻ താല്പര്യമുള്ള ആളാകുമ്പോൾ ക്രിസ്തുവിനെ കേൾക്കുവാനും ക്രിസ്തു നമ്മെ കേൾക്കുവാനും സാധ്യമാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൽ നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ ക്രിസ്തു നമ്മെ കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ കൂടെ സാധിക്കണം. ദാവീദ് പുത്ര കരുണ തോന്നണമേ, ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ എന്നുള്ളത് നമ്മൾ ഒരു വിശുദ്ധ കുർബാനയിൽ തന്നെ പല പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്, ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ. എന്നാൽ നമുക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കണം, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പിതാവ് എന്നെ കേൾക്കുന്നു എന്നുള്ളത്. വീട്ടിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, കുറേ നേരമായിട്ട് വിളിക്കുക, ഞാൻ പറയുന്നത് വല്ലോ, എൻ്റെ ഭാര്യ എന്നോട് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളത്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ അല്ലായിരിക്കാം. എൻ്റെ ഭാര്യ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ വല്ലോ കേൾക്കുന്നുണ്ടോ. മേക്കിംഗ് ഷുവർ ദാറ്റ് ദ മെസ്സേജ് ഇസ് കൺവേഡ് പ്രോപ്പർലി, ദി അതർ പേഴ്സൺ ഇസ് ഹിയറിങ് മീ. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉറപ്പ് വരുത്തുമ്പോൾ മാത്രമേ നമ്മളുടെ ജീവിതത്തെ കൂടുതൽ നമ്മുടെ ജീവിതത്തെ വിശ്വാസ അനുഭവത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻ അവർ സ്പിരിച്വൽ ജേർണി വി ഹാവ് ടു ഡിസേൺ ദാറ്റ് അവർ ക്രൈസ്റ്റ് ഈസ് ഹിയറിങ് മീ, എന്നെ കേൾക്കുന്നതായിട്ടുള്ള ഒരു കർത്താവുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുവാനായിട്ട് സാധിക്കണം. അവിടെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ റെസ്പോൺസ് കാണുന്നത്. ക്രിസ്തുവിൻ്റെ റെസ്പോൺസ് എന്താണ്? ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക. അവിടെ പറയുന്നു, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്നവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു, അവൻ തൻ്റെ പുതപ്പെട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. അവനെ വിളിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരവനെ വിളിക്കുന്നത് ക്രിസ്തു മറ്റുള്ളവരിലൂടെ അവനിലേക്ക് എത്തിച്ചേരുന്നതായി നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ മറ്റ് പല വ്യക്തികളിലൂടെ ആയിരിക്കാം ക്രിസ്തു എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നത്. ക്രിസ്തു എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നത് മറ്റ് പല വ്യക്തികളിലൂടെ ആയിരിക്കാം, മറ്റ് പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. ഈ കുരുടൻ പറഞ്ഞില്ല, ഞാൻ കർത്താവിനെയാണ് വിളിച്ചത്, കർത്താവ് എന്നെ വന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞോ? അങ്ങനല്ല പുള്ളി പറഞ്ഞു. അവൻ വിളി കേൾക്കുന്ന മാത്രയിൽ പുതപ്പിട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് അവൻ പോവുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിത മനോഭാവം ഈ ഒരു അനുഭവത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടെ പരിശോധിക്കപ്പെടേണ്ടുന്നതാണ് എന്ന് അവിടെ ഈ കുരുടനായ മനുഷ്യൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു അവനെ കേട്ടു എന്ന് അവൻ ഉറപ്പായപ്പോൾ അവൻ്റെ സകലവും അവൻ ഉപേക്ഷിക്കുന്നതായി നമ്മൾ കാണുന്നു. അത്രയും സമയം അവന് കംഫർട്ട് നൽകിയിരുന്നത് എന്തായിരുന്നു? ഈ ക്ലോത്താണ്. ഈ ക്ലോത്തായിരുന്നു അത്രയും സമയം അവന് ഒരു കംഫർട്ട്, ഒരു സെക്യൂരിറ്റിയായി നിലകൊണ്ടത്. പുതപ്പ് എറിഞ്ഞു കളയുന്നതിലൂടെ അവൻ നമ്മോട് പറയുന്നതാണ്, എന്താണ് പറയുന്നത്? ഈ ക്രിസ്തുവാണ് എനിക്ക് ഏറ്റവും വലിയതായ കംഫർട്ട്. ഈ പുതപ്പിനേക്കാൾ അധികമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആശ്വാസവും ധൈര്യവും നൽകുവാനായിട്ട് ആർക്ക് സാധിക്കും? ക്രിസ്തുവിന് സാധിക്കും. പുതപ്പും പുതച്ചുകൊണ്ട് അവിടെ ചെന്നിങ്ങനെ വേണമെങ്കിൽ നിൽക്കാമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം, ഒരു വിഷൻ ആര് നമുക്ക് നൽകുകയാണ്? ഈ കുരുടനായ മനുഷ്യൻ നമുക്ക് നൽകുകയാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ പുതപ്പ് കൊണ്ടാണ് പോകുന്നത്. ഇനി എങ്ങാനും പറ്റിയില്ലെങ്കിൽ ഈ പുതപ്പ് വേണമല്ലോ, അല്ലേ? ഇനി എങ്ങാനും പറ്റിയില്ലെങ്കിൽ എനിക്ക് ഈ പുതപ്പ്. നമ്മൾ ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ, പണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ കഥ, അല്ലേ? മഴയ്ക്ക് വേണ്ടി എല്ലാവരും പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ ഒരു കൊച്ചുകുട്ടി എന്തെടുത്തില്ല? കൊട എടുത്തില്ല. അപ്പോൾ ചോദിച്ചു, എന്താണ് കൊട എടുക്കാഞ്ഞത്? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ കൊടയുടെ ആവശ്യം ഇല്ല എന്ന് പറയുന്ന പെൺകുട്ടിയെ നമ്മൾ കാണുന്നു. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അല്ല, കൊട എടുത്തുകൊണ്ട് പോവുകയാണ്, തിരിച്ചാണല്ലോ. ഈ ചില സമയത്ത് ഇങ്ങനെ ചില ഒരു ഊഹാവോഹങ്ങളുണ്ട്. മഴയ്ക്ക് വേണ്ടി പോയപ്പോൾ കുട്ടി മാത്രം കൊട എടുത്തുകൊണ്ട് പോയി, ബാക്കി ഉള്ളവരാരും കൊട എടുത്തില്ല. എന്താണ് പറയുന്നത്? പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പം എന്ത് പെയ്യും? മഴ പെയ്യും. അന്നേരം എന്ത് വേണം? കൊട വേണം. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസം എങ്ങനെയാണ് എന്നുള്ളത് നാം തന്നെ പരിശോധിക്കപ്പെടുമ്പോൾ, നാം നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ, ഇവിടെ ഈ മനുഷ്യൻ പുതപ്പിട്ടും കളഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുകയാണ്. ലോർഡ്, ഐ ആം ഇൻ ഫ്രണ്ട് ഓഫ് യു. അവിടെയാണ് ക്രിസ്തു ചോദിക്കുന്നത്, നീ നിനക്ക് എന്ത് വേണം? വാട്ട് ഡു യു വാണ്ട്? ക്രിസ്തു അങ്ങനെയുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ പറയും? എൻ്റെ കർത്താവേ, നിനക്ക് ചോദിക്കാൻ തുടങ്ങിയ വലിയ ബുദ്ധിമുട്ടാണ്. വേണ്ടാത്തതായിട്ടൊന്നും ഇല്ല, എല്ലാം വേണം. വേണ്ടാത്തതായിട്ടൊന്നുമില്ല, എല്ലാം വേണം. എന്താ വേണമെന്ന് ചോദിക്കാതെ എല്ലാം തന്നേക്കാമെന്ന് പറയുന്നതല്ലേ ഇച്ചിലൂടെ നല്ലത് എന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെ ആ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത് ആ മനുഷ്യൻ്റെ റെസ്പോൺസ് എന്താണ് പറയുന്നത്? റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവൻ്റെ നീഡ്സിനെ അവൻ പ്രയോറിറ്റൈസ് ചെയ്യുകയാണ് അത് കർത്താവിൻ്റെ മുൻപ്. അവൻ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദർശനമുള്ളവനാണ് എന്ന് അവനവിടെ പറയുമ്പോഴും, അവനെ കുറിച്ച് തന്നെ പറയുമ്പോഴും അവൻ പറയുകയാണ്, എനിക്ക് ഔട്ട്വേർഡ് വിഷനും ആവശ്യമാണ്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ഫോർ മീ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാരണം എന്താണെന്നറിയാമോ? ഉള്ളിലും പുറത്തും ഉള്ളതായ കാഴ്ചകൾ എങ്ങനെയായിരിക്കണം? ഒരുപോലെ ആയിരിക്കണം. നമ്മൾ കാണുന്നത് അതുപോലെ ഉള്ളിൽ ഉൾക്കൊള്ളണം. നമ്മൾ കാണുന്നതൊന്ന് ഉൾക്കൊള്ളുന്നതൊന്ന് എന്നാകുമ്പോൾ അത് ശരിയായി വരികയില്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ പറയുന്നു, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം, ഐ നീഡ് വിഷൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് കർത്താവ് പറയുന്നു, യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. വിശ്വാസത്തോടുകൂടെ ലഭിക്കുന്നതായിട്ടുള്ള സൗഖ്യം, ഈ സൗഖ്യം കർത്താവിനോടുകൂടെ സഞ്ചരിക്കുവാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കേണ്ടുന്നതാണ്. നമ്മളൊന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പാലം കടക്കുവോളും, അല്ലേ? ബാക്കി നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ യാത്രയിൽ എനിക്കും നിങ്ങൾക്കും ഈ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കണം എന്ന് ഈ മനുഷ്യൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നതായ അനുഗ്രഹങ്ങളും നമുക്ക് ലഭ്യമായിരിക്കുന്നതായ നന്മകളും ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് സ്വായത്തമാക്കിക്കൊണ്ട് ഒന്നൊന്നായി ഈ ചിന്തകളെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കണം? നന്ദിയോടുകൂടെ ഈ ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യണം. എവിടേക്കാണ് യാത്ര ചെയ്യേണ്ടുന്നത്? ഗോൽഗോഥാവിലേക്ക്, കർത്താവിൻ്റെ ക്രൂശിലേക്ക് നമ്മൾ ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്യുകയാണ്. യാത്രയിൽ അവനെ അനുഗമിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ട്രയംഫൽ എൻട്രിയെക്കുറിച്ചാണ് അവിടുന്ന് തുടങ്ങുന്നത്. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൻ്റെ അവസാനത്തെ യെരുശലേമിലേക്കുള്ളതായി യാത്രയിൽ, ഒരുപക്ഷെങ്കിൽ അവിടെ അവസാനമായി ക്രിസ്തു സൗഖ്യം നൽകുന്നതായ ഒരു വ്യക്തിയായി നമുക്ക് ഈ മനുഷ്യനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ യാത്രയിൽ അവൻ മനസ്സിലാക്കുകയാണ്, ഞാനും ഈ ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സൗഖ്യത്തിൻ്റെയും നമുക്ക് ലഭിച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങളുടെയും മധ്യത്തിൽ ഈ ക്രിസ്തുവിനെ ഞാനും നിങ്ങളും വഴിയിൽ ഉപേക്ഷിക്കുകയല്ല, ഈ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് വേണ്ടുന്നത്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ധൈര്യപ്പെടുത്തുന്ന, എന്നെ ശക്തീകരിക്കുന്നതായ ഒരു കർത്താവ് എന്നോട് കൂടെയുണ്ട്. അതുമാത്രമല്ല, എൻ്റെ കർത്താവ് എന്നെ കേൾക്കുന്നു എന്ന് എനിക്കെൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് ഉറപ്പാക്കുവാൻ സാധിക്കണം. എനിക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ദർശനങ്ങൾ അതിൻ്റെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് വഴി നടത്തുകയും വേണം. അത്തരത്തിൽ ഈ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിൻ്റെ ക്രൂശിലേക്ക് യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സി വി സാമുവൽ അങ്കിൾ പ്രാർത്ഥനയ്ക്ക് നിർത്തുന്നു.